ജാനിയുടെ സ്വന്തം കാശി. രചന സുജിഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ജാനി കരഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കാശിയുടെ ഉള്ളെന്ന് പിടഞ്ഞു. അവൻ മുഖം തിരിച്ച് ജിപ്സി ഓടിച്ചു പോയി. അവന്റെ വണ്ടി പോകുന്ന നോക്കി അവൾ നിന്നു. ഉച്ചക്ക് ജാനിക്ക് കാശിയുടെ കോൾ വന്നു. ജാനി ദേഷ്യം വന്ന് കോൾ എടുത്തില്ല. കുറേ നേരം ഫോൺ റിംഗ് ചെയ്തപ്പോൾ ജാനി ഫോണിലേക്ക് നോക്കി. 50 മിസ് കോൾ ഉണ്ടായിരുന്നു. ദൈവമേ, ഇനി കോൾ എടുത്ത് എന്റെ കഥ തീരുമല്ലോ. എടുത്തില്ലെങ്കിലും പണിയാവും. അവൾ ടെൻഷനോടെ കോൾ എടുത്ത് ചെവിൽ വെച്ചു. എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ ഫുഡ് കഴിക്കായിരുന്നു. നീ കള്ളം പറയാനും തുടങ്ങിയല്ലേ. കരീന പറഞ്ഞല്ലോ ഉച്ചക്കൊന്നും കഴിച്ചില്ലെന്ന്. എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല കാശിയേട്ടാ, ഞാൻ നല്ല സമാധാനത്തിലാണ്, അതുകൊണ്ടാണ് കഴിക്കാതിരുന്നത്. എന്റെ കെട്ടിയവൻ അടിയുണ്ടാക്കി ദേഷ്യപ്പെട്ട് പോയപ്പോ ജാനി ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു, അതാ ഫുഡ് കഴിക്കാതിരുന്നത്. എന്താ വിശദീകരണം മതിയോ? അവളുടെ ശബ്ദം ഫോണിലൂടെ ഇടറുന്നുണ്ടായിരുന്നു. ജാനി. അവന്റെ ആ ഒരൊറ്റ വിളിയിൽ അവളുടെ ദേഷ്യവും സങ്കടവും എല്ലാം പോയി. അവൾ പതിയെ മൂണി.
വേദനിച്ചു ഞാൻ ദേഷ്യപ്പെട്ടപ്പോ?
വേദനിച്ചു.
സോറി.
സാരമില്ല കാശിയേട്ടാ. കാശിയേട്ടൻ ഫുഡ് കഴിച്ചില്ലേ? ജാനി ക്ലാസ്സിന് വെളിയിലേക്ക് ബാഗും എടുത്തിറങ്ങി. കാശി ജോണിയുടെ ഓഫീസ് റൂമിലേക്ക് കയറി ചെയറിലേക്ക് ചാരിയിരുന്നു.
കഴിച്ചില്ല ജാനി.
എന്തേ?
ഏയ് ഒന്നുമില്ല. പിന്നെ
എന്ത്? പിന്നെ എന്ത്?
ഇനി നിനക്കൊന്നും പറയാനില്ല വേണ്ടേ?
ഉണ്ടല്ലോ ചെക്ക. കാശി അവൾ പറഞ്ഞു കേട്ട് ഉറക്കെ ചിരിച്ചു. ജാനിയും അവനോടൊപ്പം നിർത്താ ചിരിച്ചു. അവരുടെ പിണക്കവും സങ്കടവും എല്ലാം ആ ചിരിയിൽ ഇല്ലാതെയായി.
പിന്നെ
പിന്നെ അവരുടെ സംസാരം മിനിറ്റുകളിൽ നിന്ന് മണിക്കൂറിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അവർ പോലും അറിയാതെ ഉള്ളിൽ പ്രണയം ഒളിപ്പിച്ച് സംസാരിക്കുകയാണെങ്കിലും ഫോണിലൂടെ ചുംബിക്കാൻ അവളുടെ ചുണ്ടുകൾ വെമ്പിക്കൊണ്ടിരുന്നു. പക്ഷേ അവർ ചുംബിച്ചില്ല. മഴ പെയ്തപ്പോൾ കാശി പുറത്തേക്കിറങ്ങി. മഴയെ കയ്യിലെടുത്ത് ജാനി വരാന്തയിൽ നിന്ന് തട്ടിക്കളിച്ചു.
എടാ ജോ, 4 മണിക്കൂറായി സംസാരം തുടങ്ങിയിട്ട് ശരിക്കും രണ്ടും പ്രണയം പറഞ്ഞോ?
4 മണിക്കൂറോ? ജോ അത്ഭുതപ്പെട്ടു. കാശിയെ എത്ര നേരായെന്ന വിചാരം. ദേ ജാനി ഇവനെ നിന്നോട്. ജോണി കാശിയുടെ ചെവിയിലിരിക്കുന്ന ഫോണിനടുത്തേക്ക് വന്ന് വീണ്ടും പറയാൻ നിന്നപ്പോഴേക്കും കാശി അവന്റെ കഴുത്തിന് മെല്ലെ പിടിച്ചു.
ഓടാ പോടാ.
കാശി അവനെ മെല്ലെ ഉന്തി മാറ്റി. ജോണി അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് കൂട്ടുകാരുടെ അടുത്തേക്ക് തന്നെ പോയി. ആരെ കാശിയേട്ടാ അത്?
അത് ജോണിയാണ്, അവൻ ചുമ്മാ കളിയാക്കിയതാ.
എന്തിന്?
ഒന്നുമില്ല എന്റെ ജാനിക്കുട്ടി.
ആണോ കാശിയേട്ടാ?
എന്ത്?
ഞാൻ കാശിയേട്ടന്റെ ജാനിക്കുട്ടിയാണോ?
അതെ.
അവൻ പറഞ്ഞു കേട്ട് ജാനി കൊഞ്ചലോടെ മൂളി. കാശിയേട്ടാ.
എന്താ വേണ്ടേ?
മാധുരി വിളിച്ചു ഇന്ന്.
ഏയ് ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞു.
അതെന്താ?
ഒന്നുമില്ല.
അവരുടെ സംസാരം പിന്നെയും നീണ്ടുപോയി. കോളേജ് വിട്ട് പോകുമ്പോഴും ജാനി കരീനയുടെ സ്കൂട്ടിയുടെ പുറകിലിരുന്ന് അവനോട് സംസാരിക്കുക തന്നെയായിരുന്നു. എടി പെണ്ണ്, ചെവി കേടുവരും. കരീന പറഞ്ഞൊന്നും അവൾ കേട്ടില്ല. കാശിയുടെ കൂട്ടുകാർ ക്യാരംസ് കളിക്കുമ്പോൾ അടുത്തിരുന്ന് ഏതോ ലോകത്തെന്ന പോലെ അവളോട് സംസാരിക്കുന്ന കാശിയെ അവർ അത്ഭുതത്തോടെ നോക്കി. ഒരുപാട് നേരം സംസാരിച്ചതിന് ശേഷവും രണ്ടുപേർക്കും ഫോൺ ഓഫാക്കാനേ തോന്നിയില്ല. എന്റെ കാശി, നീ ഫോണൊന്ന് ഓഫ് ചെയ്തേ. ജോണി പിടിച്ചു വാങ്ങി ഫോൺ ഓഫ് ചെയ്തപ്പോഴാണ് കാശി ചുറ്റുനോക്കുന്നത്.
ദൈവമേ, ഇരുട്ടായോ?
ഇല്ലടാ, നേരെ ഉച്ചകഴിഞ്ഞ സംസാരമല്ലേ. സമയം 7 മണിയായി. വല്ല ബോധമുണ്ടോ?
അയ്യോ, ഓരോന്നും പറഞ്ഞിരുന്നപ്പോ ടൈം പോയത് അറിഞ്ഞില്ല.
ഇങ്ങനെ പോയ സ്ഫോടനുണ്ടായാലും അറിയില്ല. അവന്മാർ അവനെ കളിയാക്കി ചിരിച്ചു.
ഞാനേ വീട്ടിലേക്ക് പോവാണ്, ഞാൻ നേരത്തെ ചെല്ലാന്ന് പറഞ്ഞുപോയി.
അയ്യടാ, രണ്ടെണ്ണം അടിച്ചിട്ട് പോടാ കാശി.
ഞാനേ ഇന്ന് അടിക്കാനില്ല, എന്റെ പെണ്ണെന്നെ കാത്തിരിക്കുന്നുണ്ട്.
മിസ്റ്റർ കാശിനാഥൻ പുണ്യാളുടെ ആയോ?
നോ മാൻ, തൽക്കാലം ഇന്ന് കുടിക്കുന്നില്ല.
കാശി ബുള്ളറ്റിന് കീ എടുത്തു. കാശി, ഞാനും ഉണ്ട്. ജോ അവന്റെ അടുത്തേക്ക് നിന്നു. ജോ, അപ്പൊ നീ ഇന്ന് നിർത്തിയാ? ജോണി ചോദിച്ചു. ആ, പൂർണ്ണമായി നിർത്തി. ഇനി ഞാൻ കുടിക്കുന്നില്ല മോനെ. അളിയന്മാര് നന്നാവാൻ തീരുമാനിച്ചല്ലേ. ജോണി ജോയെ നോക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു.
ജോണി.
ജോ അവനെ നീട്ടിയെന്ന് വിളിച്ചു. ജോണി കളിയാക്കി ചിരിച്ചുകൊണ്ട് ഗ്ലാസ്സിലെ മദ്യത്തിലേക്ക് ഐസിട്ടു. കാശിയും ജോയും അവരോട് യാത്ര പറഞ്ഞിറങ്ങി. ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ പിന്നിലൊരു കാർ വരുന്ന കണ്ട് കാശിയുടെ ബുള്ളറ്റിന് പുറകിലിരിക്കുന്ന ജോ തിരിഞ്ഞുനോക്കി. കാശി, കുറെ നേരമാണ് ഒരു വണ്ടി നമ്മളെ ഫോളോ ചെയ്യുന്നു. കാശി അവൻ പറഞ്ഞു കേട്ട് ബുള്ളറ്റ് നിർത്തി. കാർ അവരുടെ അടുത്തേക്ക് വന്നു നിന്നു. അതെ ചേട്ടാ, ഈ വഴി പോയാൽ ടൗണിലേക്ക് വേഗത്തു.
ആ, നേരെ പോയി ലെഫ്റ്റ് തിരിഞ്ഞ് പിന്നെ റൈറ്റിലേക്ക് പോയാൽ മതി.
ഓക്കെ. അവർ യാത്ര പറഞ്ഞു പോയി. ജോക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. വീടിന് മുമ്പിലെത്തിയപ്പോൾ ജോ ബുള്ളറ്റിൽ നിന്നിറങ്ങി. കാശി പോയതും ജോയുടെ വീട്ടിൽ നിന്ന് അമ്മച്ചിയുടെ അലർച്ച കേട്ടു. ജോ വീട്ടിലേക്ക് ഉദിച്ചു.
അമ്മച്ചി, അമ്മച്ചി,
കുറെ മുട്ടിയപ്പോൾ ഷാനു വന്ന് ഡോർ തുറന്നു. ജോച്ച, അമ്മച്ചി എന്തോ കണ്ട് പേടിച്ചു.
എന്താടാ?
ജോ ഡോർ ലോക്ക് ചെയ്ത് ചോദിച്ചു. ജോയും അവനും അടുക്കളയിലേക്ക് ഓടി.
മോനെ മോനെ, സാത്താൻ അമ്മച്ചി കണ്ടു. ഒരു കറുത്ത സാത്താൻ ആ ജനലിന്റെ അരികിൽ വന്ന് നിൽക്കുന്നു.
കത്രീന വിറച്ചുകൊണ്ടിരുന്നു. ഒന്നുമില്ല അമ്മച്ചി, പേടിക്കണ്ട. ഇതാ ഞാൻ പുറത്തേക്ക് ഇറങ്ങേണ്ടെന്ന് പറഞ്ഞ് വല കള്ളന്മാരുമായിരിക്കും. അമ്മച്ചി ഇങ്ങോട്ട് വാ. അവൻ അവരെ റൂമിലേക്ക് കൊണ്ടുപോയി. ജോ അപ്പോൾ തന്നെ പുറത്തേക്ക് ടോർച്ചുമായി ഇറങ്ങി നോക്കി. അവൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറിപ്പോയി. അമ്മച്ചി കണ്ടത് ഞാൻ കണ്ട മുഖംമൂടിക്കാരൻ തന്നെ ആവുമോ? അവൻ ആലോചിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. കാശി വീട്ടിലെത്തിയെങ്കിലും ഒരുപാട് നേരം ഫോണിലൂടെ സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് രണ്ടാൾക്കും പരസ്പരം മിണ്ടാനൊരു ചമ്മലുണ്ടായിരുന്നു. പ്രണയത്തോടൊന്നും സംസാരിച്ചില്ലെങ്കിലും എന്തോ അവനന്ന് പരസ്പരം മിണ്ടിയതേയില്ല. ബാൽക്കണിയിൽ അവനോടൊപ്പം ഇരിക്കുമ്പോഴും ജാനി അവനോടൊന്നും മിണ്ടിയില്ല. പരസ്പരം നോക്കാൻ പോലും അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. മൗനം അവരിൽ തങ്ങി നിന്നു. നിമിഷങ്ങൾ പോയത് അവർ അറിഞ്ഞതേയില്ല. ഉറങ്ങുമ്പോഴും ആ മിഴികൾ അവനെ നോക്കിയില്ല. പരസ്പരം ഒന്നും മിണ്ടാതെ അവർ മയക്കത്തിലേക്ക് വീണു. വിവാഹം കഴിഞ്ഞ ഒരാഴ്ചയായിട്ടും ബാംഗ്ലൂരിലേക്ക് ചെല്ലാത്തതിന് മാളൂട്ടി കാശിയോട് പിണക്കം അറിയിച്ചു. അവളോട് വരുമെന്ന് പറഞ്ഞ് കാശി സമാധാനിപ്പിച്ചു. അന്ന് രാത്രി മാളു ജാനിക്ക് ഫോൺ ചെയ്തു. മാളൂട്ടി, പോ, എന്നോട് മിണ്ടണ്ട. ചേച്ചിക്ക് എന്നോടൊരു സ്നേഹമല്ല. അച്ചോടാ, നീ ഭാഗ്യച്ചിയുടെ ചക്കര് വാവല്ലേടാ. വേണ്ട, എല്ലാം അഭിനയമാണ്. എന്നോടൊരു സ്നേഹമല്ല. വിവാഹം കഴിഞ്ഞിട്ട് ചേച്ചി ഇങ്ങോട്ട് വന്നില്ലല്ലോ. ചേച്ചിയുടെ ചക്കനെ ഞാൻ കണ്ടിട്ടില്ല. വരാ മാളൂട്ടി, നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. റക്കമ്മയോട് വാശി പിടിക്കരുത്. ഭാഗ്യച്ചി, എപ്പോ വരും? എനിക്ക് കാണണം എൻ്റെ ചേച്ചിയെ. വരടാ മാളൂട്ടി, ചേച്ചി വേഗം വരാം കേട്ടോ. കുറച്ചു നേരം സംസാരിച്ച് അവർ കോൾ ഓഫ് ആക്കി. നേരം ഒരുപാടായിട്ടും കാശി വന്നില്ല. ജാനി ബാൽക്കണിയിൽ നിന്ന് റോഡിലേക്ക് നോക്കിയിരുന്നു. കാശിയെ 10 മണിയായിട്ട് കാണാനുണ്ടായിരുന്നില്ല. അവൾ ഉറങ്ങാതെ അവനെ കാത്തിരിക്കുന്നു. ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് ജാനി ഊഞ്ഞാലിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കാശി ബുള്ളറ്റ് പോർച്ച് നിർത്തി വണ്ടിയിൽ നിന്നിറങ്ങിയാണ്. അവൻ അകത്തേക്കായിരുന്നു കണ്ടപ്പോൾ ജാനി റൂമിലേക്ക് കയറി. റൂമിൽ നിന്ന് താഴേക്ക് ഓടി. ഒരു പെൺകുട്ടി വന്ന് കയറിയതല്ലേ കാശി? നിനക്ക് നേരത്തെ വീട്ടിൽ വന്നാലെന്താ? എത്ര നേരമായി മോൾ നിന്നെ കാത്തിരിക്കുന്നു. കുടിച്ചിട്ടുണ്ടോ നീ? കൊച്ചു, നിന്നോടാ ചോദിച്ച്, നീ കുടിച്ചിട്ടില്ലേ?
എന്റെ പൊന്നമ്മേ, പോലീസുകാരെ പോലെ ചോദ്യം ചെയ്യാതെ പോയി കിടന്നുറങ്ങി. ഞാൻ കുടിച്ചിട്ടുണ്ട്, കണ്ടാൽ അറിഞ്ഞൂടെ. പിന്നെ ചോദിക്കണോ?
അവൻ അമ്മയെ റൂമിലേക്ക് പറഞ്ഞുവിട്ട് ഗോവണി ചാടിക്കയറി വരുമ്പോൾ ജാനി മുഖം വീർപ്പിച്ച് നിൽപ്പുണ്ടായിരുന്നു.
ആഹാ, താൻ ഉറങ്ങിയില്ലേ?
കാശിയേട്ടൻ കുടിച്ചോ?
ഏയ്, ഇല്ലല്ലോ.
അവൻ കള്ളം പറഞ്ഞു. എന്റെ മുഖത്തേക്കൊന്ന് ഊതിക്കേ.
എനിക്ക് നല്ല ക്ഷീണമുണ്ട് ജാനി, ഞാൻ കിടക്കാൻ പോവാ.
കാശി മുകളിലേക്ക് പോയപ്പോൾ ജാനി താഴേക്ക് ഇറങ്ങിപ്പോയി.
ദൈവമേ, പിണങ്ങിപ്പോവുകയാണ്.
കാശി അവൾ ഇറങ്ങിപ്പോകുന്ന കണ്ട് മനസ്സിൽ പറഞ്ഞു. കാശി താഴേക്ക് പോകുന്ന അവൾ നോക്കി നിന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ മുകളിലേക്ക് വരുന്ന കണ്ട് കാശി റൂമിലേക്ക് പോയി. അവൾ റൂമിലേക്ക് കയറി ഡോർ അടക്കുമ്പോൾ കാശി ബെഡിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. കാശിട്ടാ, എഴുന്നേറ്റേ.
എന്തിനാ?
ഇങ്ങോട്ട് എഴുന്നേൽക്ക്. അവൾ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ജാനി ചെറിയൊരു പാത്രത്തിൽ കൊണ്ടുവന്ന വെളിച്ചെണ്ണ അവന്റെ നെറുകയിലൊഴിച്ച് തിരുമ്മിക്കൊടുത്തു.
നീ എന്തായി ചെയ്തേ?
കുടിച്ചു വന്നിരുന്ന ഇതിനപ്പുറം കിട്ടും. ഇങ്ങോട്ട് വായോ, നിങ്ങൾ നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അവളവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു.
ഇതെന്തിനാ എന്റെ തലയിൽ എണ്ണ തേച്ച്?
അതെ, നമ്മുടെ പണിക്കാരി നാണിച്ചേച്ചില്ലേ, അവരുടെ ഭർത്താവ് സ്ഥിരം കുടിച്ചു വരുമ്പോ അവരിങ്ങനെ എണ്ണ തേച്ച് കൊടുക്കൂത്രേ. ഇപ്പൊ കാശേന്റെ തലയിൽ ഞാൻ എണ്ണ തേച്ചു. അപ്പൊ നിങ്ങൾ പോയി കുളിക്കുമല്ലോ. കുളിച്ചാ കുടിച്ച കെട്ട് ഇറങ്ങുമല്ലോ. മോൻ പോയി കുളിച്ചേ. അവളവനെ ബാത്റൂമിലേക്ക് പുറത്ത് തള്ളിക്കൊണ്ടുപോയി.
ഞാൻ കുളിക്കില്ല. എടി, അവർ നിന്നെ പറ്റിച്ചതായിരിക്കും പെണ്ണേ. കുളിച്ചാ കെട്ടിറങ്ങിയ ഞാൻ ഇനിയും കബോർഡുള്ളതും കൂടി എടുത്ത് ഇപ്പോൾ കുടിക്കും.
പിന്നെ എന്നെ പറ്റിക്കണ്ട. നാണിയമ്മ കള്ളം പറയില്ല. കുളിച്ചല്ലാതെ ഇവിടെ നിങ്ങൾ പോവില്ല. ഞാൻ ഇവിടെ നിൽക്കും. നിങ്ങൾ നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അവൾ ബാത്റൂമിന്റെ മുമ്പിൽ കൈകൾ പിണച്ചേട്ടി നിന്നു.
ഓഹോ, ഭീഷണിയാണോ?
അതേലോ.
ഞാൻ ഇനിയും കുടിക്കും. എനിക്ക് മധുരമുന്തിരി കിട്ടുന്നവരെ ഞാൻ കുടിക്കും.
ഓഹ്, ഒരു മുന്തിരി. വെറുതെ എന്നെ പൊട്ടിയാകല കാശേട്ടാ, പോയി കുളിച്ചേ. അവൾ ചൂടായി.
ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ആ മുന്തിരി നിനക്ക് തരാൻ കഴിയും, നിനക്ക് മാത്രം.
അവൻ ഡോറടിച്ചപ്പോൾ ജാനി ഒന്നും മനസ്സിലാവാതെ നിന്നുപോയി. മധുരമുന്തിരിയോ? ഓഹ്, പ്രാന്താവുന്നു ദൈവേ. ഇനി കഞ്ചാവോ? ഏയ്, അതെങ്ങനെ ആവാനാ? ഇത് രണ്ടു നിർത്താൻ പറ്റുന്ന എന്തോ കഴിവ് ആ മുന്തിരിക്കുണ്ട്. അവൾ പുറത്തുനിന്ന് പറയുന്നു കേട്ട് കാശി ഉറക്കെ ചിരിച്ചു. എന്താ മനുഷ്യ ഇത്ര ചിരിക്കാൻ?
ഏയ്, വെറുതെ ചിരിച്ചതാ ജാനി മോള്.
അവൾ ചിരി കൂട്ടിപ്പോയി. കാശി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ നോക്കി ജാനി മദ്യം വച്ചിരിക്കുന്ന കബോർഡ് അടച്ച് ലോക്ക് ചെയ്ത് നേരെ നോക്കിയത് കാശിയാണ്.
അല്ല, എന്താ നിന്റെ ഉദ്ദേശം?
നല്ല ഉദ്ദേശം മാത്രം.
ആ കീ ഇങ്ങോട്ട് തായോ.
പോ മോനെ, കാരനാഥ തരാൻ സൗകര്യമില്ല.
അവൾ ഡ്രസ്സിനുള്ളിലെ കീ വെച്ചു.
ജാനി കളിക്കാൻ നിൽക്കരുത്, അതിങ്ങോട്ട് തായോ.
തരില്ലെന്ന് പറഞ്ഞാൽ തരില്ല. ഈ കീ എന്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കട്ടെ.
നീ കാര്യമായിട്ടാണോ?
അതെ.
നമുക്ക് കാണാം.
വാർഡ്രോബിൽ നിന്ന് ടീഷർട്ട് എടുത്തിരുമ്പോൾ കാശി അവളെ നോക്കി. ദേഷ്യം അഭിനയിച്ച കാശി തന്റെ കുറുമ്പിപ്പെണ്ണിന്റെ വാശി കണ്ട് മുഖം അവളിൽ നിന്ന് മറച്ചു പിടിച്ചിരിച്ചു.
നിന്റെ ഈ പിടിവാശി കാണാനും രസമാണ് പെണ്ണേ,
കാശി പറഞ്ഞു.
ഏത് നേരവും കുടി കുടി സിഗരറ്റ് സിഗരറ്റ്.
ഓ, പറയുമ്പോ തന്നെ വോമിറ്റ് ചെയ്യാൻ വരുന്നു. അവനോട് പിണക്കം നടിച്ച് ബെഡിൽ കിടക്കുമ്പോഴും അവൾ ദേഷ്യത്തോടെ പിറുപിറുക്കുന്ന കേട്ട് കാശി ഉള്ളിൽ ചിരിച്ചു. ജാനി ബെഡിൽ കിടന്നു. കുറച്ചു കഴിഞ്ഞ് കാശി നോക്കുമ്പോൾ അവൾ പില്ലോയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ്.
ഇതെന്താണ് ഈ പില്ലോയോട് ഇത്ര ഇഷ്ടം? അന്ന് അമ്മയുടെ ഫോട്ടോ കത്തിക്കരിഞ്ഞ് കണ്ടപ്പോഴും ഈ പില്ലോ അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നല്ലോ.
കാശി അവളിൽ നിന്ന് പില്ലോ മെല്ലെ എടുത്തു. ആ പില്ലോയോട് അവൾ ഇടയ്ക്കിടയ്ക്ക് പരിഭം പറയുന്ന കാശി കേട്ടിരുന്നു.
ഇതിനോട് എന്താ ഇത്രയ്ക്ക് സംസാരിക്കാൻ?
അവൻ പില്ലോ തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു. അവൻ പില്ലോയുടെ കവർ മെല്ലെ അഴിച്ചു മാറ്റി.
കാശിയുടെ മിഴികൾ വിടർന്നു, നനവ് പടർന്നു. അവൻ മിഴികൾ അമർത്തി തുടച്ചു.
തന്റെ ഫോട്ടോ പില്ലോയിൽ പ്രിന്റ് ചെയ്ത് കണ്ട് കാശി അത്ഭുതത്തോടെ പില്ലോയിൽ തലോടി. അവൻ രണ്ടു ദിവസം മുമ്പ് അവളോട് ചോദിച്ചോർത്തു.
ജാനി, അമ്മയുടെ ഫോട്ടോ ഇല്ലാതായപ്പോ നിനക്ക് വിഷമമല്ലേ?
വിഷമമുണ്ട് കാശിയേട്ടാ, പക്ഷെ എനിക്കത് ഇനി കിട്ടിയില്ലല്ലോ. എന്നാലും സാരമില്ല, എനിക്ക് പില്ലോയിണ്ട് കൂട്ടായി. താൻ രണ്ടു ദിവസം മുമ്പ് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞുതോർത്ത് കാശി ഒന്നും മിണ്ടാനാവാതിരുന്നു. ജാനി പില്ലോ ഉറക്കത്തിൽ തപ്പുന്നുകണ്ട് കാശി പില്ലോയിൽ കവറിട്ട് അവളുടെ കൈകളിലേക്ക് വെച്ചുകൊടുത്തു. കൊച്ചുകുട്ടികളെപ്പോലെ പില്ലോ ഇറുകെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അവളെ കാശി വാത്സല്യത്തോടെ നോക്കി. പിന്നെ അവളുടെ അരികിൽ കിടന്നു.
ജാനി, നീ എന്തിനാ പെണ്ണെ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? എന്നെപ്പോലൊരു തെമ്മാടിക്ക് അർഹതയുണ്ടോ നിന്റെ സ്നേഹം അനുഭവിക്കാൻ? മാളൂട്ടി നിന്റെ പ്രണയം പറഞ്ഞപ്പോൾ പലപ്പോഴും ഞാൻ ആലോചിച്ചതാണ് നിന്നെ പ്രണയിക്കണോ എന്ന്. കാരണം എന്റെ കാര്യം ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. എന്റെ ദേഷ്യം തന്നെയാണ് കാരണം. എന്റെ ദേഷ്യം കാരണം കണ്ണീര് കുടിക്കേണ്ടി വന്ന ജന്മമാണ് എന്റെ അമ്മ. ആ സ്ഥാനത്തേക്ക് നിന്നെയും കൊണ്ടിടണോ എന്ന് ഞാൻ ഒരു പാട് ആലോചിച്ചതാണ്. പക്ഷെ ഞാൻ പോലും അറിയാതെ ഞാൻ നിന്നെ പ്രണയിച്ചു പോയി. നിന്നിൽ നിന്ന് അകലാൻ എനിക്കാവില്ലെന്ന് എന്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു. അത്രയ്ക്ക് നിന്നിൽ ഞാൻ അടിമപ്പെടുന്ന ജാനി, നിന്നിൽ നിന്ന് എനിക്ക് മരണത്തിൽ പോലും മുക്തി വേണ്ട.
കാശി അവളെ അവനിലേക്ക് ചേർത്ത് നെഞ്ചിൽ കിടത്തി. അവന്റെ നെഞ്ചിലെ ചൂടിൽ അവൾ മയങ്ങി.
അവളുടെ നെറ്റിയിൽ അവൻ ചുംബിച്ചു. പതിയെ അവനും മയങ്ങിത്തുടങ്ങി.
ആദിയുടെയും ഗീതയുടെയും വിവാഹത്തിനും ഉറപ്പിച്ചു. രണ്ടു മാസം കഴിഞ്ഞാൽ അവരുടെ വിവാഹമാണ്. ഒരു ദിവസം സ്ത്രീ ജാനിക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. ജാനി സന്തോഷത്തോടെ ടെക്സ്റ്റൈൽസിന്റെ കവർ തുറന്നപ്പോൾ ഒരു പഴയ മോഡൽ സാരിയാണ്. അവളോട് സാരി ഉടുത്തിട്ട് വിളിക്കാൻ പറഞ്ഞ് സ്ത്രീ റൂമിൽ നിന്ന് പോയി. ജാനി സാരി ഉടുത്തിന് ശേഷം സ്ത്രീയെ റൂമിലേക്ക് വിളിച്ചു. അവളോടൊപ്പം കാശിയും ഉണ്ടായിരുന്നു. അതിനുശേഷം നാല് ദിവസം കഴിഞ്ഞ് ജാനി ബാൽക്കണിയിലെ ഊഞ്ഞാലിൽ കിടന്നുറങ്ങിയായിരുന്നു. മിഴികൾ തുറന്നപ്പോൾ മടിയിൽ എന്തോ ഇരിക്കുന്ന പോലെ തോന്നിയപ്പോൾ ജാനി മിഴികൾ തിരുമ്പി നോക്കി. മടിയിലൊരു കവറിരിക്കുന്നു. അവൾ കവറിൻ്റെ ഉള്ളിലേക്ക് നോക്കി. ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന നീളത്തിലുള്ളൊരു ബോക്സ്.
അവൾക്ക് പേടി തോന്നി.
ദൈവമേ, പാമ്പാവുമോ? അവൾ ചാടി എഴുന്നേറ്റു. കുറച്ചു നേരം ഊഞ്ഞാലിരിക്കുന്ന കവറിലേക്ക് നോക്കി നിന്നെങ്കിലും ധൈര്യം സംഭരിച്ച് ജാനി കവറിനുള്ളിലെ വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ ബോക്സ് എടുത്തു.
ചോക്ലേറ്റ് ബോക്സ് ആവുമോ?
അവളൊന്ന് ആലോചിച്ചു. ഇതാരാണ് അവ കൊടുന്നു വെച്ചത്?
കാശേട്ടനാവോ?
ഇനി സർപ്രൈസ് എന്ന് ആൾ ഒളിച്ചു നിൽക്കുകയാണോ? അവൾ റൂമിലേക്ക് നോക്കിയെങ്കിലും അവനെ അവിടെയൊന്നും കണ്ടില്ല. അവൾ ബാൽക്കണിയിലേക്ക് വന്നു. ഗിഫ്റ്റ് പേപ്പർ അടർത്തി മാറ്റി.
അവൾക്കെന്തോ പേപ്പർ അടർത്തി മാറ്റുന്തോറും നെഞ്ചിന്റെ മിടിപ്പ് കൂടിയിരുന്നു.
തുറന്നു നോക്കിയ ജാനിയുടെ മിഴികൾ വിടർന്നു. കണ്ണുനീർ മിഴികളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരുന്നു. ജാനി മുഖം പൊത്തി കരഞ്ഞു.
ആ ഫോട്ടോ ഫ്രെയിം നെഞ്ചോട് ചേർത്തു.
അമ്മേ, അമ്മേ!
അവൾ ഫോട്ടോയിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് വിളിച്ചു.
ഈ ഫോട്ടോ ഇതെങ്ങനെ വീണ്ടും കിട്ടി?
ഇതിനായിരുന്നോ എന്നെ കൊണ്ടുവന്ന ആ പഴയ മോഡൽ സാരി ഉടുപ്പിച്ചത്? അവൾ കുറച്ചു ദിവസം മുമ്പുള്ള കാര്യം ഓർത്തു.
കാശിയേട്ടാ, ഞാൻ സാരി എടുത്തിട്ട് സുന്ദരിയായോ?
സ്ത്രീയോടൊപ്പം റൂമിലേക്ക് വന്ന കാശിയോട് ജാനി ചോദിച്ചു.
ഇതാരുടെ സാരിയാണ്? പഴയ മോഡൽ സാരിയാണല്ലോ.
അവൻ ടേബിളിരിക്കുന്ന കീ എടുത്തുകൊണ്ട് അവളോട് ചോദിച്ചു. ഈ ശ്രീമോൾ തന്നാണ് കാശിയേട്ടാ.
കൊള്ളാം, എനിക്കിഷ്ടായി. കാശിയേട്ടന് ഇഷ്ടായോ?
ഇഷ്ടായി.
ചേച്ചിക്ക് ഇഷ്ടായില്ലേ സാരി?
ആ, ഇഷ്ടായി. എന്റെ അമ്മക്കുണ്ടായിരുന്നു ഇതുപോലെ സാരി. അത് പറയുമ്പോൾ അമ്മയുടെ ഓർമ്മ വന്നപ്പോൾ അവളുടെ മുഖം വാടുകയും അതുപോലെ ശ്രീമോൾ ഗിഫ്റ്റ് തന്ന സന്തോഷവും ഉണ്ടായിരുന്നു. ശ്രീമോൾ ജാനിയെ കണ്ണാടിയുടെ മുമ്പിൽ ഇരുത്താതെ ബെഡിലിരുത്തി അവളെ ഒരുക്കി. കാശി ബാൽക്കണിയിൽ നിന്നൊരു ചുവന്ന റോസാപ്പൂവ് പൊട്ടിച്ചു കൊടുന്ന് അവളുടെ ചെവിയുടെ അടിയിൽ മുടിയിലേക്ക് വെച്ചു കൊടുത്തു. മിഴികൾ വാറിട്ടെഴുതി ഒരുങ്ങിയിരിക്കുന്ന അവളെ നോക്കി കാശി മെല്ലെ വിളിച്ചു,
ഭാഗ്യമ്മ.
എന്താ കാശിയേട്ടാ?
ഏയ് ഒന്നുമില്ല,
ഞാൻ നിന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ ജാനി, നല്ല ലുക്കുണ്ട്, കരീന പറഞ്ഞു. ആണോ, എന്നാ എടുത്തോ? അവൾ പോസ് ചെയ്തു. കാശി അവളോട് വലത് കൈ കൊണ്ട് താടിയിൽ പിടിക്കാൻ പറഞ്ഞു, ഇടത് കൈ വലത് കൈയുടെ കൈമുട്ടിൽ പിടിച്ച് നിൽക്കാൻ പറഞ്ഞു. അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. ജാനി അവൻ പറഞ്ഞ പോലെ പോസ് ചെയ്ത് നിന്നു. കരീന ക്യാമറ ക്ലിക്ക് ചെയ്തു. എന്താ എല്ലാത്തിനും വട്ടായോ? എന്തൊക്കെയോ പന്തിയേട്. എന്റെ ഫോട്ടോ വനിതയുടെ കവർ പേജ് വരുമോ? അവൾ കളിയാക്കി ചോദിച്ചപ്പോൾ കരീനയും സ്ത്രീയും മറുപടി പറയാതെ ചിരിച്ചു. കണ്ണാടിയിൽ പോലും നോക്കാൻ സമ്മതിക്കാതെ സ്ത്രീയും കരീനയും അവളുടെ മുടിയുടെ കെട്ടഴിച്ചു. ആ സാരി അവർ അലമാരയിൽ വെച്ച് പൂട്ടിയതിനു ശേഷം അവളെ താഴേ കൊണ്ടുപോയി. ജാനി ഫോട്ടോ നെഞ്ചോട് പിടിച്ച് കരഞ്ഞുകൊണ്ട് ഓർമ്മയിൽ നിന്നുണർന്നു. ലക്ഷ്മി അമ്മയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഫോട്ടോയായിരുന്നു എൻ്റെ അമ്മയുടെ ആ ഫോട്ടോ. ആ ഫോട്ടോ നശിക്കുകയും ചെയ്തു. ഇതിപ്പോൾ എന്നിലൂടെ എൻ്റെ അമ്മയെ എൻ്റെ ശ്രീമോളും കരീനയും തിരിച്ചു തന്നിരിക്കുന്നു. ഓർക്കാൻ പോലും എനിക്ക് അമ്മയെക്കുറിച്ച് ഓർമ്മകളില്ല. എന്നെപ്പോലെ തന്നെയാണ് എൻ്റെ അമ്മയെങ്കിലും ആ ഫോട്ടോയിലുള്ള എൻ്റെ അമ്മയെ കാണാൻ വല്ലാത്തൊരു ഭംഗിയായിരുന്നു. അതേപോലെയാണ് ഈ ഫോട്ടോയും, ഒരു വ്യത്യാസവുമില്ല, അതേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. ഞാൻ ഭാഗ്യരെ തന്നെ. കയ്യിൽ കരിവള അണിഞ്ഞ് നെറ്റിൽ കറുത്ത ഗോപിപ്പുട്ടും മിഴികൾ വാലിട്ട് എഴുതിയതും പുരികം കൺമഷി കൊണ്ട് കറുപ്പിച്ചതും കഴുത്തിലെ മുത്തുമാലയും കാതിലെ കമ്മലും കയ്യിലെ മോതിരവുമെല്ലാം അതുപോലെ. ചെവിയുടെ അടിയുള്ള റോസാപ്പൂവും ഫോട്ടോയിൽ പോസ് ചെയ്തിരിക്കുന്ന പോലും അതുപോലെ. തൻ്റെ ചുണ്ടിലെ വെള്ളക്കല്ല് പോലും അവരന്ന് എടുത്തു മാറ്റിയിരുന്നു. ഞാൻ എങ്ങനെ നന്ദി പറയാം അവരോട്? ജാനി ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരഞ്ഞു. എനിക്കവരെ കാണണം, നന്ദി പറയണം. അവൾ തിരിഞ്ഞതും ഡോറിൽ ചാരി കരീനയും സ്ത്രീയും നിന്നിരുന്നു. എടി ദുഷ്ടത്തികളെ, അന്ന് ഒരുപാട് ചോദിച്ചില്ല ഞാൻ എന്തിനെന്നെ ഒരുക്കുന്നതെന്ന്? ജാനി അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് ചോദിച്ചു, അപ്പം ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഈ മാൻകുട്ടിയുടെ സന്തോഷം ഞങ്ങൾ കാണാൻ കഴിയായിരുന്നു. അവളുടെ കവിളിൽ ഉമ്മവെച്ചുകൊണ്ട് അവർ പറഞ്ഞു, അതെ ഈ ഐഡിയ നമ്മുടെ കാശേട്ടൻ്റെ ആണ് കേട്ടോ, പാവം അമ്മയുടെ ഫോട്ടോക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞു.
എന്ത്, കാശേട്ടനോ?
അതെ, ഞങ്ങളോട് പറയരുതെന്ന് പറഞ്ഞാണ്, പക്ഷേ എല്ലാ ഐഡിയയും കാശേട്ടൻ്റെയാണ്. ഭാഗ്യമ്മയുടെ ആകെയുള്ള ഫോട്ടോ നശിച്ചപ്പോൾ ഏട്ടൻ ഒരുപാട് ചേച്ചിക്ക് വേണ്ടി അമ്മയുടെ ഫോട്ടോക്ക് വേണ്ടി നടന്നു, പക്ഷെ കിട്ടിയില്ല. അവസാനം ഏട്ടൻ തന്നെ പറഞ്ഞു, ചേച്ചി ഒരുക്കി അതേപോലെ ഒരു ഫോട്ടോ എടുക്കാമെന്ന്. ആ സാരിക്ക് വേണ്ടി തന്നെ പാവം എത്ര അലഞ്ഞെന്നറിയോ? പറയാതിരിക്കാൻ തോന്നിയില്ല ജാനി, അതാ ഞങ്ങൾ പറഞ്ഞ്. ഇതെല്ലാം ചേച്ചിയോട് പറഞ്ഞതിന് ഏട്ടൻ ഞങ്ങൾ വഴക്ക് പറഞ്ഞാലും വേണ്ടിയില്ല. ഈ ഫോട്ടോയുടെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണ്ട, നിന്റെ ചെക്കിന് തന്നെ കൊടുത്തേക്ക്. അവർ പറഞ്ഞു കേട്ട് ജാനി തരിച്ചു നിന്നു. അവൾ റൂമിലേക്ക് ഓടി, ബെഡിൽ ഫ്രെയിം വെച്ച് അവൾ റൂമിൽ നിന്നിറങ്ങി ഓടി.
അമ്മേ, ഏട്ടനെവിടെ?
അവൾ ഗോവണിറങ്ങി വരുമ്പോൾ അമ്മയോട് ചോദിച്ചു.
പറഞ്ഞു തരില്ല.
പറയാം അമ്മേ, ലക്ഷ്മി പറയാതെ പുഞ്ചിരിച്ചു. അവൾ ഹാളിലേക്ക് വരുന്ന കാവിയുടെ അടുത്തേക്ക് ഓടി.
ഏട്ടി, ഏട്ടനെവിടെ?
എന്തിനാ? എനിക്കും അറിയില്ല, അവളും കള്ളം പറഞ്ഞു.
ഷോ, ആരെങ്കിലും ഒന്ന് പറ.
ആദ്യ ഏട്ടാ, ഏട്ടനെവിടെ?
എനിക്കറിയില്ല,
പോ, ഞാൻ മിണ്ടൂല. ജാനി പുറത്തേക്ക് ഓടി. മുറ്റത്ത് സൂര്യയും സത്യവും ഉണ്ടായിരുന്നു.
സൂര്യേട്ടാ, സത്യേട്ടാ, കാശിയേട്ടനെവിടെ? ഞങ്ങൾക്ക് അറിയില്ലല്ലോ മകളെ.
എന്താ മാമയുടെ കുട്ടി ചോദിക്കുന്നത്?
ശേഖരൻ അവളോട് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. അയാളോടൊപ്പം ഗീതയും ഗോവിന്ദനും മഹിയും ബാസിയും ജാനകിയും റസിയും ഉണ്ടായിരുന്നു. ജാനി അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു.
മാമി, ഒന്ന് പറ, ഏട്ടനെവിടെ, കാശേട്ടനെവിടെ?
ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, മഹി പറഞ്ഞു.
ചേച്ചി, ചേട്ടൻ പാടത്ത് ചേറിൽ മീൻ പിടിക്കുന്നുണ്ട്.
സച്ചി നിനുവിനെയും അപ്പുവിനെയും കൈപ്പിടിച്ച് വരുമ്പോൾ അവളോട് പറഞ്ഞു. കേട്ടപ്പോൾ തന്നെ ജാനി ദാവണിയുടെ പാവാടയിൽ പിടിച്ച് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ജാനി പാടത്തേക്ക് ഓടുന്ന് എല്ലാവരും ചിരിയോടെ നോക്കിയിരുന്നു.
കാശേട്ടാ, കാശേട്ടാ!
അവൾ വരമ്പത്തൂടി ഓടിച്ചെല്ലുമ്പോൾ ദൂരെ ചേറിൽ മീനിനെ പിടിക്കുന്ന അവനെ ഉറക്കി വിളിച്ചു. കാശി അവളുടെ വിളി കേട്ടിരുന്നില്ല. ചേറിൽ നിന്ന് വരാലിനെ പിടിച്ച് നിൽക്കുന്ന കാശിയുടെ അടുത്തേക്ക് അവൾ ഓടിച്ചെന്നു.
ഡാ കാശി, ഇങ്ങോട്ട് കൊണ്ടുപോടാ.
വലയിലെ മീനിനെ വലിയ ബക്കറ്റിലേക്ക് പിടിച്ചിരുന്ന ജോണി അവനോട് പറഞ്ഞു. കാശിയോടൊപ്പം കൂട്ടുകാരും തേജസ്സുമുണ്ട്. ജാനിയുടെ പിന്നാലെ സച്ചിയും കുട്ടിയും ശ്രീയും ഗീതയും റസിയും കരീനയും ഉണ്ട്. അവർ പോകുന്ന കണ്ട് ആര്യയും അവർക്കൊപ്പം ഓടി.
കാശിട്ടാ!
ജാനി ഉറക്കെ വിളിച്ച് വരമ്പിലൂടെ ഓടി വരുമ്പോൾ കാശി മീനിനെ പിടിച്ച് തിരിഞ്ഞു നോക്കി. കാശിയാണ് അവൾ ഉറങ്ങുമ്പോൾ സർപ്രൈസ് ആവാൻ ഗിഫ്റ്റ് കൊണ്ടുവച്ചെങ്കിലും അവൾ ഓടി വരുമ്പോൾ ശ്രീയും കരീനയും പറഞ്ഞു കൊടുത്തതെന്ന് കാശിയുടെ ഉള്ളിലൊരു സംശയം വെച്ചു. കാരണം ആ മുഖത്ത് സന്തോഷവും സങ്കടവും ഉണ്ടെന്ന് അവന് വ്യക്തമായി.
കാശിയേട്ടാ,
ജാനി ചേറിലേക്ക് ഇറങ്ങണ്ട,
അവൻ പറഞ്ഞൊന്നും അനുസരിക്കാതെ ജാനി ചേറിലേക്ക് ഇറങ്ങി. അവൾ ചേറിലൂടെ അവന്റെ അടുത്തേക്ക് വേഗത്തിൽ എത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു.
ജാനി ഇങ്ങോട്ട് വരണ്ട,
കാശി എത്ര പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. ചേറിൽ മുങ്ങി നിൽക്കുന്ന അവനെ അവൾ വേഗത്തിൽ ചെന്ന് ഇറുകെ കെട്ടിപ്പിടിച്ചു. കാശി ആകെ തരിച്ച് നിന്നുപോയി.
ജാനി എന്നെ വിട്, എന്റെ മേലാകെ ചേറാണ്.
അവളവന്റെ മുഖത്തേക്ക് നോക്കി കാശിയുടെ കഴുത്തിൽ കൈ ചുറ്റി ഉയർന്നു ചാടി അവനെ ഒരു നിമിഷം മിഴിനീരോടെ നോക്കി. കാശിയുടെ നെറ്റിൽ അവൾ അമർത്തി ചുംബിച്ചു. കാശി മിഴികളടച്ച് അവളെ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചു. എല്ലാവരും അത് കണ്ട് സന്തോഷിച്ചപ്പോൾ ആര്യ കണ്ണും തുറപ്പിച്ച് നിൽക്കുന്നത് കണ്ട് റസിയും ശ്രീയും അവളെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ജാനി അവന്റെ നെറ്റിയിൽ നിന്ന് ചുണ്ടുകൾ വേർപ്പെടുത്തി. കാശി മിഴികൾ തുറന്ന് അവളെ നോക്കി. അവൾ കരഞ്ഞുകൊണ്ട് അവന്റെ കഴുത്തിൽ കൈ ചുറ്റിക്കൊണ്ട് തന്നെ തോളിൽ കിടന്നു.
എന്താണ്?
കാശി അവളോട് ചോദിച്ചു. താങ്ക്സ് കാശിയേട്ട, എന്റെ അമ്മയെ എനിക്ക് എന്നിലൂടെ തിരിച്ചു തന്നേന്.
ഞാനോ? ഞാൻ എപ്പോ തന്നെന്ന്?
ജാനി അവന്റെ വാപ്പുത്തി.
അയ്യണ, കള്ളം പറയുന്നു. എനിക്കറിയാം, എന്റെ കാശിയേട്ടനാണ് എനിക്ക് എന്റെ അമ്മയുടെ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഫ്രെയിം ചെയ്ത് തന്നെന്ന്. എന്നോട് ശ്രീയും കരീനെ എല്ലാം പറഞ്ഞു.
കാശി മിഴികൾ ഇറുക്കി അടിച്ച് ചിരിച്ചു. അവന്റെ ചിരി കണ്ട് ജാനിയും ഉറക്കെ ചിരിച്ചു.
അതിനാണോ എനിക്ക് ഉമ്മന്നേ?
കാശി അവൾ പ്രണയത്തോടെ ചുംബിച്ചാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചു.
എനിക്കെന്റെ അമ്മയെ തിരിച്ചു തന്നേനാ ഞാൻ ചുംബിച്ച്.
എടി കുറുമ്പി, പഠിച്ച കള്ളിയാളെ നീ. പ്രണയചുംബനവും വെച്ച് എന്നോട് നുണ പറയുന്നു. നീ പ്രണയം പറയില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണല്ലേ? ശരിയാക്കി തരാം,
അവൻ ഉള്ളിൽ പറഞ്ഞു. എന്റെ കാശിയേട്ടൻ പാവാണ്, ഞാൻ വെച്ചത് പ്രണയചുംബനാണ് കേട്ടോ. നീ പോലും അറിയാതെ ഞാൻ നിന്നെ പ്രണയിക്കുന്നു കാശിയേട്ട, ചുംബിക്കുന്നു കാശിയേട്ട. അവളും അവനെ നോക്കി ഉള്ളിൽ പറഞ്ഞു. എന്റെ കാശിയേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു കാശിയേട്ട. അവന്റെ മുഖം കൈക്കുമ്പിൾ എടുത്തുകൊണ്ട് അവൾ മുഴിഞ്ഞു.
അതെ, ഞങ്ങൾക്ക് നിൽക്കണോ പോണോ? അതിനെന്താ അവിടെ നിന്നോ? ഞങ്ങൾ സുഹൃത്തുക്കളാണ് അല്ലേ കാശിയേട്ട?
അവൾ പറഞ്ഞു കേട്ട് എല്ലാവരും ചിരി തുടങ്ങി. അപ്പോഴേക്കും മഴ പെയ്തു. എല്ലാവരും വീട്ടിലേക്ക് ഓടാൻ തുടങ്ങി. കാശിയുടെ അടുത്ത് നിൽക്കുന്ന ജാനിക കൈകൾ വിടർത്തി മഴ കൊണ്ടു. കാശിയും അവളോടൊപ്പം ആകാശത്തേക്ക് നോക്കി മുഖത്തേക്ക് വീഴുന്ന മഴത്തുള്ളികളെ നോക്കി നിന്നു. അവർ ഒരുമിച്ച് ചിരിച്ചു. അവളുടെ താലി കാശിയുടെ ചുണ്ടിൽ തട്ടിക്കൊണ്ടിരുന്നു. അവൻ പതിയെ താലിയെ അവൾ പോലും അറിയാതെ ചുംബിച്ചു. കൈകൾ വിടർത്തി ചിരിയോടെ മഴ കൊള്ളുന്ന ജാനിയെ അവൻ നോക്കി. നീയാണ് ജാനിക, എന്റെ പെണ്ണ്, എന്റെ മധുരമുന്തിരി. അവൻ അവളെ നോക്കി ഉള്ളിൽ പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.